بسم الله الرحمن الرحيم وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد أفعينا بالخلق الأول بل هم في لبس من خلق جديد ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وعنم على عبدك ونبيك ورسولك നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖാഫിൽ കദബത് ഖബ്ലഹും ഖൗമ നൂഹ് വഅസ്ഹാബുർ റസ്സ് വസമൂദ് വആദ് വഫിർഔൻ വഇഖ്വാനു ലൂത് അതുവരെയാണ് വിശദീകരിച്ചു വെച്ചത് അതായത് നബ്സല്ലാ അലൈഹി സ്വലമാ തങ്ങളെ മക്കാര് കളവാക്കി അപ്പൊ നബ്സല്ലാ അലൈഹി സ്വലമാ തങ്ങളെ ആശ്വസിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് ഈ കളവാക്കപ്പെടുക എന്നുള്ളത് അതേപോലെ തന്നെ പരിഹസിച്ചു പരിഹസിക്കപ്പെടുക എന്നുള്ളത് ഇന്നത്തെ മാത്രം പ്രത്യേകതയല്ല അത് പൂർവ്വകാലത്തുള്ളവരുടെ സത്യനിഷേധികളുടെ ഒക്കെ പ്രത്യേകതയാണ് എന്നിട്ട് നൂഹിന്റെ ജനത അതേപോലെ അസ്ഹാബുർ റസ് അതേപോലെ സമൂദ് ആദ് ഫിർഔൻ അതേപോലെ ഇഖ്വാനു ലൂത്ത് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവരിലേക്ക് നിയുക്തരായ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ വിഷയം തുടരുകയാണ് വഅസ്ഹാബുൽ ഐക വഖൗമു തുബ്ബ കുല്ലും കദബർ റുസുൽ ഫഹഖ വഈദ് അഫഅഈന ബിൽ ഖൽഖിൽ അവലി ബൽഹും ഫീ ലബ്സ് മിൻ ഖൽഖിൻ ജദീദ് ولقد خلقنا الانسان ونعلم ما توسوس به نفسه ونحن اقرب اليه من حبل الوريد اذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول الا لديه رقيب عتيد اخوان لوط طيب ما في مشكله ഇഖ്വാനു ലൂത് അതേപോലെ ഫിർഔൻ കദബത് ഖബ്ലഹും ഖൗമു നൂഹ് മക്കാരുടെ മുമ്പ് നൂഹിന്റെ ജനത കളവാക്കി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കളവാക്കി സത്യത്തെ കളവാക്കി അതേപോലെ അസ്ഹാബുർ റസ് അത് അസ്ഹാബുർ റസ് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു ആരാണ് റസ് നിവാസികൾ എന്നുള്ളത് പിന്നെ സമൂദ് സമൂദ് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിതനായ പിന്നെ അദ്ദേഹത്തിന്റെ കൗമാണ് അദ്ദേഹത്തിന്റെ ജനതയാണ് അതേപോലെ ആദ് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ട അഹ്കാഫിലെ ജനത ആദ് ഗോത്രം അവരും കളവാക്കി ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കളവാക്കി സത്യത്തെ കളവാക്കി ഫിർഔൻ ഫിർഔൻ കളവാക്കി അവിടെ കൗമ് ഫിർഔൻ എന്ന് പറഞ്ഞില്ല ഫിർഔന്റെ ജനത എന്ന് പറഞ്ഞില്ല ഫിർഔൻ കളവാക്കി എന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ട് ഫിർഔൻ മറ്റൊരിടത്തൊക്കെ എന്താ പറഞ്ഞ ആദ് ഗോത്രത്തെ മൊത്തത്തിൽ പറഞ്ഞ് സമൂദിനെ മൊത്തത്തിൽ പറഞ്ഞ് ഖൗമു നൂഹിനെ പറഞ്ഞ് അസ്ഹാബുർ റസ്സിനെ പറഞ്ഞ് ഫിർഔനെ പറഞ്ഞ് ഫിർഔന്റെ ജനതല്ലേ അവരാരാ? ഫിറൗന്റെ ജനത എവിടെ ഉണ്ടായിരുന്നത്? ഈജിപ്തിലാണ്. പക്ഷേ അവർ ജനതനെ പറയാതെ ഫിറൗനെ മാത്രം പറഞ്ഞത്, കാരണം അവിടെ ഫിറൗൻ ഏക ചക്രാധിപതിയായിരുന്നു. ഫിറൗന്റെ അഭിപ്രായമായിരുന്നു ആ ജനങ്ങളുടെ അഭിപ്രായം. അവരെ തന്റെ അഭിപ്രായത്തിന്മേൽ അയാൾ അടിച്ചേൽപ്പിക്കുമായിരുന്നു. തന്റെ അഭിപ്രായം അവരിൽ അടിച്ചേൽപ്പിക്കുമായിരുന്നു. അപ്പോ ഫിറൗൻ എന്താണോ പറഞ്ഞത് അതന്നെയാണ് ഖൗമും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഫിറൗനെ പറഞ്ഞു. ഇഖ്വാൻ ലൂത്ത്, ലൂത്തിന്റെ ഇഖ്വാൻ സഹോദരങ്ങൾ എന്നാ പറഞ്ഞത്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ, അവർ സദൂം നിവാസികളാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സദൂം നിവാസികളാണ്. അവരെ എന്തിനാണ് ലൂത്തിന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത്? ലൂത്തിന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത്, പണ്ഡിതന്മാർ പറഞ്ഞത്, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്, സദൂം ഗോത്രത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം സദൂമിൽ താമസിച്ചിരുന്നു, സദൂമിൽ താമസിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിൽ അഹ് എന്നുള്ള പ്രയോഗം പല അർത്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അഹ് എന്നുള്ളത് പല അർത്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തെ നാട്ടുകാരൻ, ആ നാട്ടുകാരൻ എന്ന അർത്ഥത്തിൽ അഹ് പ്രയോഗിക്കും. ഒരു സ്ഥലത്തെ അവരോടൊത്ത് താമസിച്ചിരുന്ന വക്താവ് എന്ന അർത്ഥത്തിൽ അഹ് പ്രയോഗിക്കും. സാഹിബ് എന്നൊക്കെ പ്രയോഗിക്കും. സാഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, വമാ സാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ സാഹിബ് ഭ്രാന്തനല്ല എന്ന് പറഞ്ഞു. അവിടെ സാഹിബ് പറഞ്ഞ സഹാബി എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെയോ അവരുടെ നാട്ടിൽ അവരോടൊത്ത് കഴിഞ്ഞിരുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിൽ എന്ത് പ്രയോഗിക്കും? അഹ് പ്രയോഗിക്കും. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം സദൂം ഗോത്രത്തിൽ അവരോട് ഒത്തു താമസിച്ചിരുന്നു, അവിടുന്ന് കല്യാണം കഴിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ആ അർത്ഥത്തിലാണ് അഹ് പ്രയോഗിച്ചത്, ലൂത്തിന്റെ ഇഹ്വാൻ എന്ന് പ്രയോഗിച്ചത്. അല്ലാതെ ആദർശത്തിലുള്ള അഹ് അല്ല, അങ്ങനെ പ്രയോഗിക്കും. ആദർശത്തിൽ സഹോദരൻ എന്നുള്ള അർത്ഥത്തിൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനീങ്ങൾ ഇഖ്വത്താകുന്നു, സഹോദരങ്ങളാകുന്നു, ആദർശ സഹോദരങ്ങൾ. അതേപോലെ തന്നെ നസബിൽ, കുടുംബ ബന്ധത്തിൽ സഹോദരൻ എന്ന് പറയും, അഹ് പറയും കുടുംബ ബന്ധത്തിൽ. ഹാറൂന അഹി ഉഷ്ദുദ് ബിഹി അസ്രി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് എനിക്കൊരു വസീറിനെ നിശ്ചയിക്കണം, സഹായിയെ നിശ്ചയിക്കണം, എന്റെ സഹോദരൻ ഹാറൂന്, ഹാറൂന അഹി എന്റെ സഹോദരൻ ഹാറൂനെ നിയോഗിക്കണം എന്നാണ്. അവിടെ മൂസാന്റെ നസബിലുള്ള കുടുംബ ബന്ധത്തിലുള്ള സഹോദരനാണ് ഹാറൂൻ, മനസ്സിലായി? അപ്പൊ ആ അർത്ഥത്തിൽ അഹ് പ്രയോഗിക്കും. ഇതേപോലെ അഹ് പ്രയോഗിക്കും ഈ ഭക്തിയിൽ, ഇബാദത്തിൽ ഷബഹിന് തുല്യത ഉണ്ടെങ്കിൽ, അതായത് ഒരാള് ആരാധനയിൽ വേറൊരു വ്യക്തിയോട് തുല്യത ഉണ്ട്, കുടുംബ ബന്ധത്തിൽ സഹോദരനല്ല, നാട്ടുകാരനുമല്ല, ഇതൊന്നുമല്ല, പിന്നെയോ ഒരാൾ നല്ല ഭക്തനാണ്, ദീനുള്ള ആളാണ്, അപ്പൊ അയാളെ സാദൃശ്യം പുലർത്തിയിട്ട് വേറൊരാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളെ സഹോദരനാണെന്ന് പറയും, മനസ്സിലേ? ആ അർത്ഥത്തിലാണ് യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറാ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ എന്ന് പറഞ്ഞത്. ആരാടെ പറഞ്ഞത്? യാ ഉഖ്ത ഹാറൂൻ, ആ ഹാറൂന്റെ സഹോദരി എന്ന് പറഞ്ഞ ആരോടാ? മറിയമ്മിനോടാ പറഞ്ഞത്. മാക്കാന അബൂക്കി ഇംറാ സൗഇൻ, നിന്റെ വാപ്പ മോശക്കാരനായിരുന്നില്ല, മാക്കാനത്ത് ഉമ്മുക്കി ബഗിയ, നിന്റെ ഉമ്മ വേശ്യയുമായിരുന്നില്ല. അപ്പൊ അവിടെ മറിയമ്മിനോട് പറയാണ് ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി. അപ്പൊ ഹാറൂന്റെ സഹോദരി എന്നാ പറഞ്ഞ അവിടെ? എന്തിനാ പറഞ്ഞ ഹാറൂന്റെ സഹോദരി എന്ന്? ഹാറൂനെ പോലെ, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ തഖ്വയിലും ഭക്തിയിലും ഇബാദത്തിലും മറിയം കഴിഞ്ഞുകൂടിയിരുന്നു. നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു ഹാറൂൻ നബിയെ പോലെ മറിയം. അതുകൊണ്ടാണ് അവിടെ ഉഖ്ത എന്ന് പറഞ്ഞത്, മനസ്സിലായി? അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അഹ് എന്നുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനിൽ പല അർത്ഥങ്ങളിൽ വരും. നാട്ടുകാരൻ, നാട്ടിൽ ഒന്നിച്ച് താമസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ, ആ അർത്ഥത്തിലാണ് വൈല മദീന അഹാഹും ഷുഐബ, മദീനയിലേക്ക് അവരിലെ അഹ് സഹോദരൻ ഷുഐബ് നബിയെ നിയോഗിച്ചു എന്ന് പറഞ്ഞു. അവിടെ മദീൻകാരിൽ ഒരാളായിട്ട് ജീവിച്ച വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അഹ് പ്രയോഗിച്ചത്. അതേപോലെ കുടുംബ ബന്ധത്തിൽ സഹോദരൻ എന്ന അർത്ഥത്തിൽ അഹ് പ്രയോഗിക്കും. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള സഹോദരി ബന്ധം. ഹാറൂൻ അഹി, എന്റെ ബ്രദർ, സഹോദരൻ ഹാറൂ എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ആദർശത്തിൽ സഹോദര്യം, അതിന് അഹ് പ്രയോഗിക്കും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. അതേപോലെ തഖ്വയിൽ, ദീനീ നിഷ്ഠയിൽ ഒരു പുണ്യ മനുഷ്യനോട്, ഒരു നല്ല മനുഷ്യനോട് അതേപോലെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ഇയാൾ അയാളുടെ സഹോദരനാണ് എന്ന് പറയും, മനസ്സിലായി? അതാണ് യാ ഉഖ്ത ഹാറൂൻ എന്ന പ്രയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ അർത്ഥത്തിലാണ് ഇഖ്വാൻ ലൂത്ത്, നാട്ടുകാരൻ, ആ നാട്ടിൽ പാർത്തവൻ എന്നുള്ള അർത്ഥത്തിൽ. അല്ലാതെ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രക്തബന്ധത്തിലുള്ള സഹോദരൻ എന്നോ ആദർശത്തിലുള്ള സഹോദരങ്ങളെന്നോ അർത്ഥത്തിലല്ല. കാരണം ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഇവർ ഒരിക്കലും ആദർശത്തിലും ദീനീ നിഷ്ഠയിലും സഹോദരങ്ങൾ ആകൂല, അതിനാകാൻ പറ്റിയ കൗമല്ല അവര്. ഏതായാലും ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആളുകൾ, ജനത, സദൂം നിവാസികൾ അവരും കളവാക്കിയതാണ്. ഇഖ്വാനു ലൂത്ത്, ലൂത്തിന്റെ സഹോദരങ്ങളും കളവാക്കി. അസ്ഹാബുൽ ഐക, അസ്ഹാബുൽ ഐക്കത്തും കളവാക്കി. ഈ അസ്ഹാബുൽ ഐക്കാര, ഐക്കത്ത് എന്ന് പറഞ്ഞാൽ, ഐക്കത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഈ പിന്നെ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന സ്ഥലത്തിനാണ് ഐക്യത്ത് എന്ന് പറയുക. മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ ഐക്യത്ത്, അങ്ങനത്തെ സ്ഥലങ്ങൾക്കൊക്കെ ഐക്യ ഐക്യ എന്ന് പറയും. ഇവിടെ ഒരു പ്രത്യേക സ്ഥലമാണ്. പിന്നെ ഹിജാസിന്റെയും ഫലസ്തീന്റെയും ഇടയിൽ അഖബ ഉൾക്കടലിന്റെ തീരത്ത്, ഹിജാസിന്റെയും ഫലസ്തീന്റെയും ഇടയിൽ അഖബ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് അസ്ഹാബുൽ ഐക്യത്ത്. മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പാർത്തിരുന്ന ആളുകൾക്കാണ് അസ്ഹാബുൽ ഐക്ക എന്ന് പറയാം. അവരാണ്, അവിടേക്കാണ് ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയായി നിയോഗിക്കപ്പെട്ടത്. അസ്ഹാബുൽ ഐക്ക, ഹിജാസ്, മക്ക, മദീന, തായിഫ് ഇതൊക്കെ കൂടിയ വിശാലമായ പ്രദേശമാണ്. അസ്ഹാബുൽ ഐക്കത്ത്, ഐക്കത്തിന്റെ ആളുകൾ, ഐക്കത്തിന്റെ ആളുകൾ. ഐക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ കാവ് എന്നൊക്കെ പറയില്ലേ, കാവ്, കാവിന്റെ പ്രത്യേകത അവിടെ ഈ ആൽമരം അതേപോലെ ഓരോ മരങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകം. അതേപോലെ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, അവരിലേക്കാണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിതനായത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്ത് ഷുറായിൽ പറഞ്ഞത്, വലക്കദ് കദബ അസ്ഹാബുൽ ഐക്കത്തിൽ മുർസലീൻ ഇദ് ഖാല ലഹും അഖൂഹും ഷുഐബുൻ അലാ തത്തഖൂൻ. അസ്ഹാബുൽ ഐക്ക മുർസലീങ്ങളെ കളവാക്കി. അപ്പോ ഇത് കാലലഹും ഷുഐബുൻ, ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞപ്പോൾ, അലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കുന്നില്ലേ. അപ്പൊ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ് അസ്ഹാബുൽ ഐക്കയിലേക്ക് നബിയായി നിയോഗിതനായത്. അസ്ഹാബുൽ ഐക്ക പാർത്തിരുന്ന അവരുടെ താമസ സ്ഥലം ഈ ഖലീജുൽ അഖബ, അഖബ ഉൾക്കടലിന്റെ തീരപ്രദേശങ്ങളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവിടേക്കാണ് ഷുഐബ് നബി നിയോഗിതനായത്. അസ്ഹാബുൽ ഐക്ക, അസ്ഹാബുൽ ഐക്കയും കളവാക്കി. തുബ്ബറിന്റെ ജനതയും, അവിടെ വാവ് ആത്തിഫിന്റെ ഖൗമു തുബ്ബർ, തുബ്ബർ. ഈ തുബ്ബർ, അയാളുടെ പേര് സഅദ് അബൂ കറബ് എന്നാണ്. സഅദ് അബൂ കറബ് അല്ലെങ്കിൽ അസ്അദ് അബൂ കറബ്. തുബ്ബ യമൻ ഭരിച്ചിരുന്ന, യമൻ ഭരിച്ചിരുന്ന ഒരു രാജകുടുംബത്തിന്റെ സ്ഥാനപ്പേരാണ്. യമനെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് തുബ്ബ എന്നുള്ളത്. തുബ്ബ തബാബിഅ എന്ന് പറയും. ഇവിടെ കൗമു തുബ്ബ, തുബ്ബവിന്റെ ജനത എന്ന് പറയുമ്പോൾ ആ ഭരണാധികാരികളിലെ ഒരു പ്രത്യേക ഭരണാധികാരിയാണ് ഉദ്ദേശം. ഇപ്പൊ ഫിറൌൻ എന്ന് പറയുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ഫിറൌൻ ഒരു പ്രത്യേക ഫിറൌനാണ്, പ്രത്യേക ഒരു ഭരണാധികാരിയാണ്. ഫിറൌൻ എന്നുള്ളത് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ്. കിസ്ര പേർഷ്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ്. കൈസർ റോമ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ്. കൈസർ, കുറെ കൈസർമാരുണ്ട്, കിസ്ര കുറെ ഉണ്ട്, മനസ്സിലായില്ലേ. പിന്നെ അതേപോലെ തന്നെ ഈ ഫിറൌൻ ഇതൊക്കെ ഇതേപോലെ. അതേപോലെ യമൻ ഭരിച്ചിരുന്നതായ രാജാക്കന്മാരുടെ പേരാണ്, സ്ഥാനപ്പേരാണ് തുബ്ബ. ഈ ഖൗമു തുബ്ബ എന്ന് പറഞ്ഞാൽ ആ അന്നത്തെ രാജാവ് സഅദ് അബൂ കറബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. യമന്റെ ചരിത്രത്തിൽ 11 നൂറ്റാണ്ട് കാലം യമനെ ഭരിച്ചിരുന്നത് സബ ആയിരുന്നു. സബ, സബ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അതൊരു വ്യക്തിയാണ്, അദ്ദേഹമാണ് യമനെ പിന്നെ എന്ത് ചെയ്തത്, നാഗരികമാക്കുകയും അതേപോലെ തന്നെ യമനിൽ അയാളുടെ ഭരണത്തോട് കൂടിയിട്ടാണ് പിന്നീട് നാഗരികതയ്ക്ക് ശരിക്കും തുടക്കം കുറിക്കപ്പെടുന്നത്. 11 നൂറ്റാണ്ട് കാലം സബയിന്റെ ഭരണം, ആ രാജ പിന്നെ അവരുടെ ഭരണം തുടർന്നു. സബയിന്റെ മക്കളാൽ യമൻ ഭരിക്കപ്പെട്ടു. പിന്നീട് AD 300 അതോടുകൂടിയിട്ട് ഈ സബയിന്റെ ഭരണം ക്ഷയിച്ചു, അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. പിന്നീട് അവരിലെ ഒരു ഉപഗോത്രമായ ഈ തുബ്ബ കുടുംബം, ഹിമ്യർ, തുബ്ബ അല്ല ഹിമ്യർ, ഹിമ്യർ എന്ന് പറയുന്ന കുടുംബം അവരായി യമന്റെ ഭരണാധികാരികൾ. ഹിമ്യർ എന്ന് പറയുന്ന കുടുംബം സബയിന്റെ ഭരണം, സബയിന്റെ ഭരണം യമനിൽ 11 നൂറ്റാണ്ട് തുടർന്നു. പിന്നീട് അത് ക്ഷയിച്ചു, അവരെ നാമാവശേഷമാക്കിയിട്ട് പിന്നെ ഹിമ്യർ കുടുംബമാണ് യമനെ ഭരിച്ചത്. ഹിമ്യർ AD 300 മുതൽ ഹിമ്യറാണ് ഭരിക്കുന്നത്. ഹിമ്യർ കുടുംബത്തിൽ ഭരണം നടത്തിയ ആളുകളുടെ പേരാണ് തുബ്ബ തബാബിയ. ഹിമ്യർ കൂടുതൽ കാലം ഭരിച്ചില്ല. ഹിമ്യർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവരുടെ ഭരണകാലത്തിലാണ് പല അരക്ഷിതാവസ്ഥകളും യമനിലുണ്ടായത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ പിന്നെ ഇവരുടെ ഭരണകാലത്താണ് ദൂ നമാസ് എന്ന് പറയുന്ന ജുറാ, പിന്നെ വിശ്വാസം സ്വീകരിച്ചിരുന്നതായ യഹൂദന്മാരെ, ഒരു യഥാർത്ഥ വിശ്വാസികളായിരുന്നു യഹൂദന്മാരെന്ന് പറയുമ്പോൾ യഥാർത്ഥ വിശ്വാസികളായ ജൂതന്മാരെ കിടങ്ങ് കീറിയിട്ട് ചുട്ടുവന്നത് അസ്ഹാബുൽ ഉഹ്ദൂദ്, അത് ഈ ഇവരുടെ ഭരണകാലത്താണ്, ഈ ഹിമ്യരികളുടെ ഭരണകാലത്താണ്. അതേപോലെ തന്നെ പിന്നെ ഇവരുടെ കാലത്താണ് പിന്നെ ഹബശ വഴി റോമക്കാർ യമനിലേക്ക് വന്ന് യമനി ആക്രമിച്ചിട്ട് പിന്നെ വിദേശ ഭരണം യമനിൽ സംജാതായത്. അതേപോലെ തന്നെ പേർഷ്യക്കാർ, ഇറാനികൾ, പേർഷ്യക്കാർ ഇവരുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, യമനെ ആക്രമിച്ചിട്ട് യമനിൽ അവർ മേൽക്കോയ്മ നേടിയിട്ടുണ്ട്. റോമക്കാരെ ഇവർ തിരുത്തി, അതിൽ പിന്നെ പേർഷ്യക്കാർ വന്ന് യമനെ ആക്രമിച്ചിട്ടുണ്ട്, യമനിന്റെ മേൽ മേൽക്കോയ്മ നേടിയിട്ടുണ്ട്. ഏതായാലും പിന്നെ യമൻ ഭരിച്ചിരുന്നതായ ഹെമ്യർ കുടുംബത്തിലെ ഒരു ഭരണാധികാരിയാണ് ഇവിടെ ഉദ്ദേശം, ഈ ഖൗമു തുബ്ബ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം. ആ തുബ്ബഴിന്റെ പേരാണ് സയ്യിദ് അബൂ ഖറബ്. ഈ സയ്യിദ് അബൂ ഖറബ് ഇയാൾ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇയാൾ വിശ്വസിച്ചിട്ടുണ്ട്. തുബ്ബ വിശ്വസിച്ചിട്ടുണ്ട്. തുബ്ബയിന്റെ ജനതയാണ് ആ വിശ്വസിച്ചത്. തുബ്ബ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ സയ്യിദ് അബൂ ഖറബ് എന്ന് പറയുന്ന തുബ്ബ ആണ് സമർക്കന്ദ് അതേപോലെ ഹീറ തുടങ്ങിയ പട്ടണങ്ങളൊക്കെ നിർമ്മിച്ചത്. സമർക്കന്ദൊക്കെ എവിടെയാണ്? സമർക്കന്ദും ഹീറയൊക്കെ, ഹീറ ഇന്നത്തെ ഇറാഖിലാണ്, ഇറാഖിന്റെ ഭാഗത്താണ്. സമർക്കന്ദ് ഇന്നത്തെ ഇറാന്റെ ഭാഗങ്ങളിലാണ്. ഇയാൾ യമനിയല്ലേ? അപ്പൊ യമനിയിൽ നിന്ന് ഇയാളുടെ പിന്നെ യാത്രയാണ് പേർഷ്യയുടെ ഭാഗത്തേക്ക്, അതേപോലെ തന്നെ റോമയുടെ ഭാഗത്തേക്ക്. എന്നിട്ട് അവിടെയുള്ള നാടുകൾ അദ്ദേഹം നാഗരികവൽക്കരിച്ചത് ചരിത്രത്തിൽ കാണാം. സമർക്കന്ദ് അതേപോലെ ഷീറ പോലുള്ളതായ പട്ടണങ്ങളുടെയൊക്കെ നിർമ്മാണം ഈ സയ്യിദ് അബൂ ഖറബ് എന്ന് പറയുന്ന തുബ്ബാവിന്റെ കരങ്ങളാലാണ്. ചരിത്രത്തിൽ കാണാം ഈ സയ്യിദ് അബൂ ഖറബ് അയാൾ എപ്പോഴും എന്ത് ചെയ്യും, ഈ വടക്കൻ ഭാഗത്തേക്ക് യാത്ര ചെയ്യും പല ആവശ്യങ്ങൾക്ക്. അങ്ങനെ ഒരു ദിവസം സമർക്കന്ദിൽ നിന്ന് അല്ലെങ്കിൽ ഹീറയിൽ നിന്ന് മടങ്ങുമ്പോൾ യസ്രിബ് വഴിയാണ് മടങ്ങിയത്. യസ്രിബ്, യസ്രിബ് ഏതാ സ്ഥലം? യസ്രിബാണ് ഇന്നത്തെ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടില്ല, എന്നെ മുമ്പല്ലേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടക്കുന്ന സംഭവമാണ്. അങ്ങനെ ഇയാൾ യസ്രിബ് വഴി മടങ്ങുമ്പോഴാണ് ഈ സയ്യിദ് അബൂ ഖറബ് എന്ന തുബ്ബയിന്റെ മക്കൾ യസ്രിബ് നിവാസികളുമായിട്ടൊരു ഇടപാട് നടത്തുന്നത്, കാരക്കയിൽ ഇടപാട്, കച്ചവടം നടത്തുന്നത്. അങ്ങനെ കച്ചവടം നടത്തുമ്പോൾ അന്ന് യസ്രിബിലുള്ളത് ആരാ? യസ്രിബിലുള്ളത് പിൽക്കാലത്ത് അൻസാരികളാണ്, ഔസ് ഖസ്റജ് ഗോത്രക്കാരാണ്. ഔസ് ഖസ്റജ് ഗോത്രക്കാരാണ്, പിന്നെ ജൂതന്മാരുമാണ്. ഔസ് ഖസ്റജ് അവരാണ് പിന്നീട് അൻസാരികളായി മാറിയത്. അവരാണ് യസ്രിബിലുണ്ടായിരുന്നത്. ഈ തുബ്ബയിന്റെ മക്കൾ യസ്രിബ് നിവാസികളുമായിട്ട് കച്ചവടം നടത്തി, കാരക്കയുടെ ബിസിനസ് നടത്തി. ആ ഇടപാടിൽ യസ്രിബ് നിവാസികളുടെ കരങ്ങളാൽ ഈ തുബ്ബയിന്റെ മക്കൾ കൊല്ലപ്പെട്ട്, അല്ലെങ്കിൽ ഒരു മകൻ കൊല്ലപ്പെട്ട്, തുബൈന്റെ മകൻ കൊല്ലപ്പെട്ട്. തുബൈ ഭരണാധികാരിയാണ്, ആരേ എവിടുത്തെ, യമനിലെ ഭരണാധികാരിയാണ്. അയാളുടെ മക്കൾ ഇവരാൾ കൊല്ലപ്പെടാന്ന് പറഞ്ഞാൽ അത് ചെറിയ കേസല്ല, മനസ്സിലായി. അത് കാരണത്താൽ തന്നെ ഈ തുബ കോപാകുലനായി ദേഷ്യപ്പെട്ട് മദീനക്കാരെ, യസ്രിബ് നിവാസികളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ഒരു വലിയ സൈന്യവുമായിട്ട് യസ്രിബിലേക്ക് ഈ തുബൈന്റെ ആളുകൾ വന്ന്, സൈന്യമായിട്ട് വന്ന്. അങ്ങനെ ഇവരോട് യുദ്ധമാണ്, യസ്രിബ് നിവാസികളോട് യുദ്ധമാണ്. പക്ഷെ ഇവർ യമനിൽ നിന്നാണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ ഈ യസ്രിബ് നിവാസികൾ ഔസ് ഖസ്റജ് ഗോത്രക്കാരെന്ത് ചെയ്യും, പകലിൽ ഇവരോട് യുദ്ധം ചെയ്യും, പകലിൽ യുദ്ധം ചെയ്യും, രാത്രി ഇവരെ സൽക്കരിക്കും, ശത്രുക്കളെ സൽക്കരിക്കും, രാത്രി ഇവരെ അതിഥികളായിട്ട് അവർക്ക് സൽക്കാരം, ഭക്ഷണം തൊക്കെ കൊണ്ട് എത്തിക്കും. പകലിൽ ഇവർ ശത്രുക്കൾ അവരോട് യുദ്ധം. ഇങ്ങനെ തുടർന്ന് അങ്ങനെ നാളുകൾ തുടർന്നപ്പോൾ മദീനയിൽ, യസ്രിബിൽ അന്ന് ജൂതന്മാരുണ്ട്. ജൂതന്മാർ ബനു ഖൈനുഖ, ബനു നദീർ, ബനു കുറയുന്ന ജൂത ഗോത്രങ്ങൾ മദീനയിൽ വന്ന് പാർക്കണതിന്റെ ഒരു പ്രധാന ലക്ഷ്യം ആഗതനാകാൻ പോകുന്ന ഒരു പ്രവാചകനെ കാത്താണ്. അതാണ് ഒക്കെ അറിയാം. ബനു കുറയുന്ന ജൂത ഗോത്രത്തിലെ രണ്ട് പുരോഹിതന്മാർ വന്ന് തുബ്ബായ രാജാവിനെ മുഖം കാണിച്ചു. കാരണം യുദ്ധം വിജയിക്കണില്ല, ഇവര് വേണ്ടത്ര സൈനിക കൂപ്പുള്ളവരൊന്നുമില്ല. അന്ന് ജൂതന്മാരടുത്താണ് ആയുധവും കാര്യമൊക്കെ ഉള്ളത്. ഇവര് ജൂതരെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിലാണ്. ഏതായാലും യുദ്ധം നീണ്ടുപോവുകയാണ്, ഒരു കക്ഷിയും ജയിക്കണില്ല. അപ്പോ ബനു കുറയിലെ ജൂതഗോത്രത്തിൽ നിന്ന്, ജൂതന്മാരിൽ നിന്ന് രണ്ട് പുരോഹിതന്മാർ വന്നിട്ട് തുബ്ബായ രാജാവിനെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ ഈ യസ്രിബ് നിവാസികളെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ഈ നാടിനെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ അത് സാധ്യല്ല, അത് സാധ്യല്ല. അപ്പൊ തുബ്ബായ ചോദിച്ചു എന്തുകൊണ്ട്. അപ്പൊ പറഞ്ഞ്, ഈ യസ്രിബ് ഇത് സമാഗതനാകാൻ പോകുന്ന ഒരു പ്രവാചകന് മുഹാജർ, മുഹാജർ എന്ന് പറഞ്ഞാൽ ഹിജറ വന്ന് പാർക്കാനുള്ള സ്ഥലമാണ്. അത് ഞങ്ങൾ വേദത്തിൽ വായിക്കുന്നുണ്ട്. യസ്രിബ് പിന്നെ വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ തന്റെ നാട്ടിൽ നിന്ന് ഓടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന് വന്ന് പാർക്കാനുള്ള, താമസിക്കാനുള്ള സ്ഥലമാണ്, ഹിജറ വരാനുള്ള സ്ഥലമാണ് യസ്രിബ്. അതുകൊണ്ട് ഒരിക്കലും ഈ നാടിന്മേൽ അള്ളാഹു ഒരു രാജാവിന് മേൽക്കോയ്മ നൽകൂല ഒരിക്കലും എന്ന് പറഞ്ഞു. അപ്പൊ തുബ്ബായ വിശദീകരണം ചോദിച്ചു. അപ്പൊ തുബ്ബായ വിശദീകരണം ചോദിച്ചപ്പോൾ ഈ ജൂത പുരോഹിതന്മാരെ അത് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ ആഗമനം പിന്നെ മക്കയിലായിരിക്കും. മക്കയിൽ അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മക്കാർ അവിടെ സമ്മതിക്കൂല. അപ്പൊ അദ്ദേഹത്തിന് പലായനം ചെയ്യണം. പലായനം ചെയ്യുന്ന അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ മക്കാരോട് ഈ നാട്ടിൽ വെച്ചിട്ട് ആ പ്രവാചകന് യുദ്ധം ചെയ്യേണ്ടതുണ്ട്, ഇവിടെ വെച്ച് അവരെ തോൽപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനത്തൊക്കെ വിഷയങ്ങൾ പുരോഹിതന്മാർ പറഞ്ഞപ്പോൾ ഈ തുബ്ബ വളരെയധികം ആ സംസാരത്തിൽ ആകൃഷ്ടനാവുകയും അങ്ങനെ ആ പ്രവാചകന് വേണ്ടിയിട്ട് തനിക്ക് എന്താണ് സേവനം ചെയ്യാനാവുക എന്നുള്ളത് അന്വേഷിച്ച് അങ്ങനെ ഈ പുരോഹിതന്മാർ പറഞ്ഞതനുസരിച്ച് പിന്നെ മദീനക്കാർക്ക് അദ്ദേഹം കുറെ വീടുകൾ നിർമ്മിച്ചു നൽകി. തുബ്ബ വീടുകൾ നിർമ്മിച്ചു നൽകി. അങ്ങനെ ഈ പുരോഹിതന്മാരുടെ ദേവത്തിൽ അയാൾ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ജൂതമതം സ്വീകരിച്ചു. അതാണ് അവർ പറയുന്ന ആദർശം, സത്യമാണ്. അവർ ഈ യസ്രാ പ്രവാചകനെ ദൈവമായിട്ട് വാഴ്ത്താൻ അല്ലെങ്കിൽ ദൈവപുത്രനായിട്ട് അങ്ങനെയൊന്നുമല്ല, അവർ യഥാർത്ഥ ദീനാണ് പറയുന്നത്. അങ്ങനെ ഈ തുബ്ബ രാജാവ് യഹൂദ മതം സ്വീകരിച്ച്, ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം യസ്രിബിൽ ഈ ഖിദ്മത്തുകളൊക്കെ ചെയ്ത് വീടുകൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞില്ലേ. ആ വീടുകൾ പിന്നെ ചരിത്രത്തിൽ കാണാം. ആ വീടുകളിൽ ഒന്നാണ് അബു അയ്യൂബുൽ അൻസാരിയുടെ പ്രപിതാക്കന്മാര് കിലപിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നതിന് ശേഷം ആ വീട്ടിലാണ് ആദ്യമായിട്ട് പാർക്കുകയൊക്കെ ചെയ്തത്. അതൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായാലും അത് ചരിത്രത്തിലെ കുറെ വിശാലമായ റിപ്പോർട്ടുകളാണ്. തുബ്ബ രാജാവ് ഇസ്ലാം സ്വീകരിച്ചിട്ട് അവിടുന്ന് മടങ്ങി. മടങ്ങുമ്പോൾ ഹുദൈൽ ഗോത്രത്തിലൂടെയാണ് മടങ്ങുന്നത്. യമനിലേക്ക് മടങ്ങുന്നത്, തന്റെ നാട്ടിൽ മടങ്ങുമ്പോൾ ഹുദൈൽ ഗോത്രത്തിലൂടെയാണ് മടങ്ങുന്നത്. അപ്പൊ തുബ്ബ ഈ ഹഖ് സ്വീകരിച്ചത് ആദർശം മനസ്സിലാക്കിയതൊന്നും ആർക്കറിയില്ല. ഹുദൈൽ ഗോത്രത്തിന് അറിയില്ല. ഹുദൈൽ ഗോത്രം പണ്ടേ മക്കാരോടും കുറേശികളോടും ഇങ്ങനെ കിടുംബാണ്. കിടുംബെന്ന പൂരും പകയാണ്. അങ്ങനെ ഹുദൈൽ ഗോത്രത്തിലൂടെ തുബ്ബ മടങ്ങുമ്പോൾ തുബ്ബയിനോട് പറഞ്ഞു, തുബ്ബ, സ്വർണങ്ങളും അതേപോലെ തന്നെ വജ്രങ്ങൾ മുത്തുകളൊക്കെ ധാരാളം ശേഖരിക്കപ്പെട്ട ഒരു വീടുണ്ട്, ഒരു ഗേഹമുണ്ട് പിന്നെ ഇവിടെ മക്കയിൽ. നിങ്ങൾ പോയിട്ട് അത് ആക്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ യുദ്ധം ചെയ്യാണ് ആ വീടിനോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ സ്വർണവും അതേപോലെ തന്നെ മുത്തുകളൊക്കെ യുദ്ധാർജിത സ്വത്തായിട്ട് കിട്ടും. അതുകൊണ്ട് രാജാവെ, നിങ്ങൾ മക്കയിൽ പോയിട്ട് അവിടെ ആക്രമണം നടത്തിക്കോളിയും എന്ന് ഹുദൈൽ ഗോത്രം തുബ്ബൈനോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഹുദൈൽ ഗോത്രം തുബ്ബൈനോട് പറഞ്ഞത്, ഒന്ന് മക്കക്കാരോടുള്ള ആ പ്രയാസം, രണ്ട് ഈ തുബ്ബയിന്റെ മേൽക്കോയ്മ യമനിൽ അവസാനിപ്പിക്കൽ, അത് അവരുടെ ലക്ഷ്യമായിരുന്നു. അവർക്കറിയാം മക്കക്ക് നേരെ ആര് ആക്രമണം അയച്ചിട്ടാൽ അവർ ശേഷിക്കൂലെന്നത്. മക്കയോട് ആര് ഒരന്യായം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു യുദ്ധമായിട്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ദുനിയാവിൽ ശേഷിപ്പിക്കൂലെന്ന് ആർക്കറിയാം? ഹുദൈലിനറിയാം. അതുകൊണ്ട് ഓല തന്നെ പോകാത്ത അങ്ങട്ട്, ആ സ്വർണവും മുത്തും വാരാ അവര് പോകാത്ത എന്താണ്? ഈ പേടിയുണ്ടാണ്. പക്ഷെ തുബ്ബയിനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് അവരത് ചെയ്ത്. തുബ്ബ എന്ത് ചെയ്ത്? ഹുദൈൽ ഗോത്രം ഇത് പറഞ്ഞപ്പോ ഉടനെ മദീനയിലെ പുരോഹിതന്മാരോട് ബന്ധപ്പെട്ട്, ഹുദൈൽ ഗോത്രം അവരിന്നോട് എന്നോട് ഇന്നത് പറയുന്നു, അതിന്റെ വസ്തുത എന്ത്? അപ്പൊ മദീനയിലെ പുരോഹിതന്മാര് പറഞ്ഞ്, അവിടെ ഒരിക്കലും അക്രമത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മുതിരരുത്, പടച്ചതമ്പുരാനെ ആരാധിക്കുവാനുള്ള ഗേഹമാണത്, വരാനിരിക്കുന്ന പ്രവാചകൻ വന്നാൽ അദ്ദേഹം അവിടെയാണ് നിയോഗിതനാകുന്നത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആ ഗേഹത്തെ, കാബയെ ആദരിക്കുക, അവിടെ നിങ്ങൾ ആരാധനകൾ നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിർവഹിക്കുക, അതിനുവേണ്ടി പോകുക എന്ന് പറഞ്ഞ്. അങ്ങനെ തുബ്ബ എന്ത് ചെയ്ത്? ഈ ഹുദൈലികളെ ആക്രമിച്ച് അവരുടെ ആ കൊടിയെ ചതിക്ക് അദ്ദേഹം പകരം വീട്ടിയതിനു ശേഷം തുബ്ബ അവിടെ നിന്ന് നേരെ മക്കയിലേക്ക് പോയി. മക്കയിൽ പോയി മക്കാ നിവാസികളെ അയാൾ ആദരിച്ചു. കാബയെ ആദ്യമായി കില്ല പുതപ്പിച്ചത് തുബ്ബയാണ്. ഈ തുബ്ബ രാജാവാണ് കാബയെ ആദ്യമായിട്ട് കിസ്വ ധരിപ്പിച്ചത്, അത് കാബയുടെക്കുള്ള ആദരമായിട്ട്. അതേപോലെ തന്നെ അദ്ദേഹം അവിടെ പിന്നെ ആരാധനകൾ നിർവഹിച്ച് അങ്ങനെ തുബ്ബ യമനിലേക്ക് തിരിച്ചു മടങ്ങി. മടങ്ങിയപ്പോഴത്തേക്ക് വാർത്തയായി തുബ്ബയിനെ കുറിച്ച് വാർത്തയായി, സയ്യിദ് അബൂഖറബിനെ കുറിച്ച് യമനിൽ വാർത്തയായി. അയാള് തങ്ങളുടെ ആദർശം വിട്ടിരിക്കുന്നു, അവരുടെ ആദർശം വിട്ടിരിക്കുന്നു, പുതിയ ദീനായിട്ടാണ് വരുന്നത് എന്നുള്ള വാർത്ത കിട്ടി. അങ്ങനെ ഈ തുബ്ബയിനെ അവിടുത്തെ ജനത തടഞ്ഞ് പറഞ്ഞ് അദ്ദേഹത്തെ ഉൾക്കൊണ്ടില്ല, സമ്മതിച്ചില്ല. അദ്ദേഹം അവരെ ശരിക്കും പറഞ്ഞ് ഉപദേശിച്ച് ഈ പുരോഹിതന്മാരെ കൊണ്ടുപോയി യമനിൽ മദീനയിൽ നിന്ന് കൊണ്ടുപോയി അവര് കേൾപ്പിച്ച്, പക്ഷെ സമ്മതിച്ചില്ല. പലരും കൂടുതൽ ആളുകളും കളവാക്കി. തുബ്ബഴും തുബ്ബയിന്റെ ചില ആളുകളും അവിടെ എന്ത് ചെയ്ത്? അവിടെ ആദർശത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെയാണ് യഹൂദമതം എവിടെ? യമനിൽ തുടക്കം കുറിക്കുന്നത്. യഹൂദമതം യമനിൽ തുടക്കം കുറിക്കുന്നത്. ഏതായാലും പിന്നീട് തുബ്ബഴിന്റെ ജനത കളവാക്കി കളവാക്കി. ചില റിവായത്തുകളിൽ കാണാം ഈ തുബ്ബ നബിയാണ് എന്നുള്ളത്. അതിനാ റിവായത്തുകൾ നിരൂപണ വിധേയമാണ്. അദ്ദേഹം പ്രവാചകനാണോ എന്നുള്ളത് നിരൂപണ വിധേയമായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തഫ്സീറുകളിലൊക്കെ പിന്നെ പല ചരിത്രങ്ങളും ഉദ്ധരിച്ചിട്ട് സ്ഥാപിച്ചത് കാണാൻ സാധിക്കും. തുബ്ബ എന്ന സയ്യിദ് അബൂഖറബ് അദ്ദേഹം വിശ്വാസിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഖൗം എന്ത് ചെയ്ത്? കളവാക്കി. പ്രവാചകന്മാരുടെ ആദർശം അവര് കളവാക്കി. ഇതാണ് കളവാക്കാനുണ്ടായ ആ സാഹചര്യം. തുബ്ബ ഈ യാത്രകളൊക്കെ കഴിഞ്ഞ് യമനിലേക്ക് മടങ്ങിയിട്ട് അവരെ എന്ത് ചെയ്തു? അള്ളാഹുവിലേക്ക്, സത്യദീനിലേക്ക് തിരിച്ചു വിളിച്ചു. പക്ഷെ ആ ജനത എന്ത് ചെയ്തില്ല? അദ്ദേഹത്തെ കൂട്ടാക്കിയില്ല. ആ വിഷയത്തിലേക്കാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല വെളിച്ചം വീശുന്നത്. അസ്ഹാബുൽ ഐക്കത്ത് കളവാക്കി, വഖൗമു തുബ്ബയിൻ തുബ്ബയിന്റെ ഖൗമും കളവാക്കി. പിന്നെ ഈ സയ്യിദ് അബൂഖറബ് എന്ന തുബ്ബയിന് അയാളുടെ മക്കളാണ് പിന്നീട് വന്നത്. അമ്ർ, ഉമൈർ, അമ്ർ എന്നുള്ളത് നേരെ മകൻ, പിന്നെ ഉമൈർ, പിന്നെ സുർഅ എന്ന ദൂനവാസ്, സുർഅ എന്ന ദൂനവാസ്, അവരൊക്കെ പിന്നീട് ഭരണം നടത്തി. ഈ സുർഅ എന്ന് പറയപ്പെടുന്ന ദൂനവാസിന്റെ കാലഘട്ടത്തിലാണ് പിന്നെ വിശ്വാസികൾ അയാൾ കിടങ്ങ് കയറിയിട്ട് ചുട്ടുവല്ലണ സംഭവമൊക്കെ യമനിൽ അരങ്ങേറിയത്. തൈബ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, കുല്ലുൻ കദബ റുസുൽ ഫഹഖ വഈദ്. കുല്ലുൻ, എല്ലാവരും, എല്ലാവരും എന്നാൽ ആരാ? ഈ മേൽ പറയപ്പെട്ട ആളുകൾ. കുല്ലു ഹാഉലായി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കുല്ലുൻ എന്ന് പറഞ്ഞപ്പോ തൻവീന് വന്ന്, ആ തൻവീനാണ് തൻവീനുൽ ഇവദ് എന്ന് പറയാം. തൻവീനുൽ ഇവദ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ പിന്നെ കുല്ലു ഹാഉലായിൽ മദ്കൂർ, ഈ പറയപ്പെട്ടവരെല്ലാം അല്ലെ. അവിടെ ആ ജുംല കളഞ്ഞു പോയിട്ട് അതിന് പകരമാണ് ഈ തൻവീൻ കൊണ്ടുവന്നത്. അതിനാണ് തൻവീനുൽ ഇവദ് എന്ന് പറയാം. ഇപ്പറയപ്പെട്ട എല്ലാവരും കുല്ലുൻ കദബർ റുസുൽ, മുർസലീങ്ങളെ കളവാക്കി, മുർസലീങ്ങളെ കളവാക്കി. ഫ ഹഖ വഈദി, ഫ അത് കാരണത്താൽ, ഫ ആതിഫത്തിന്റെ റാബിത്തത്തിന്റെ ഫ എന്ന് പറയും, അല്ലെങ്കിൽ ഫസീഹത്തിന്റെ ഫ എന്ന് പറയും. കുല്ലുൻ കദബർ റസൂൽ, എല്ലാവരും മുർസലീങ്ങളെ കളവാക്കി. അങ്ങനെ മുർസലീങ്ങളെ കളവാക്കിയതിനാൽ, അതാണ് അങ്ങനെ കളവാക്കിയതിനാൽ ഫഹഖ വഈദി, എന്റെ മുന്നറിയിപ്പ് അത് സത്യമായി ഭവിച്ചു, അവരിൽ യഥാവിധം പുലർന്നു. ഫഹഖ യഥാവിധം പുലർന്നു, വഈദി വഈദ് വഈദ് എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ്, ഇവിടെ വഈദി എന്നുണ്ട്, എന്റെ മുന്നറിയിപ്പ്. ഇയാ കളഞ്ഞുപോയി, ആ കളഞ്ഞുപോയി എന്നുള്ള ഈ അടയാളാണ് ഇവിടെ കസർ. അപ്പോ കുല്ലുൻ കദബ റുസുല ഫഹഖ വഈദ്, എന്റെ മുന്നറിയിപ്പ് അത് അവരിൽ യഥാവിധം പുലർന്നു, അവർ മുർസലീങ്ങളെ കളവാക്കിയതിനാൽ. എന്താ അള്ളാഹുവിന്റെ മുന്നറിയിപ്പ്? എന്താ വഈദ്? എന്താ അള്ളാന്റെ? മുർസലീങ്ങളെ കളവാക്കിയാൽ അള്ളാന്റെ ശിക്ഷ ഭവിക്കും എന്നുള്ളതാണ് അല്ലേ? അതാണ് അള്ളാന്റെ. അതുകൊണ്ടാണ് അള്ളാഹു സൂത്ര പറഞ്ഞത് കുല്ലൻ അഹദിന ബിദംബി, എല്ലാവരെയും അവരുടെ പാപങ്ങൾ കാരണത്താൽ നാം പിടികൂടി. فَمِنْهُمْ مَنْ أَرْسَلْنَا عَلَيْهِ حَاصِبًا وَمِنْهُمْ مَنْ أَخَذَتْهُمُ الصَّيْحَةُ وَمِنْهُمْ مَنْ خَسَفْنَا بِهِ الْأَرْضَ وَمِنْهُمْ مَنْ أَغْرَقْنَا. അല്ലാഹു പറയുന്നു, അവരിൽ ചരൽ വർഷം ശിക്ഷയായി വന്നവരുണ്ട്, ഘോര ശബ്ദം പിടികൂടിയവരുണ്ട്, ഭൂമിയെ കൊണ്ട് ഭൂമി പിളർത്തി അതിലേക്ക് ആഴ്ത്തപ്പെട്ടവരുണ്ട്. وَمِنْهُمْ مَنْ أَغْرَقْنَا, അവരിൽ മുക്കിക്കൊല്ലുന്ന കൊല്ലപ്പെട്ടവരും, അള്ളാഹു തആല പറയുന്നത് നാം മുക്കി കൊന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. അതാണ് എല്ലാവർക്കും അള്ളാഹുവിന്റെ വഈദ്, ശിക്ഷയുടെ ആ വഈദിന്റെ വാഗ്ദാനം അത് യഥാവിധം ഭവിക്കുകയുണ്ടായി. ഇതെന്തിനാ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരെ പറഞ്ഞത്? അന്ത്യനാളിനെ കുറിച്ചുള്ള വിശ്വാസം മക്കാരി കളവാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നിങ്ങളെ മാത്രമല്ല കളവാക്കിയത്, കളവാക്കപ്പെട്ടവർ ഉണ്ട്, അതിൽ അവരെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും വിഷയത്തിലേക്ക് വരികയാണ്. അഫഅഅമിൽ ഖൽഖിൽ അവൽ ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. അഫഅഈന ആ ഇസ്തിഫാമിന്റെ ഫ റാബിതത്, ഇവിടെ അഈന എന്ന് പറഞ്ഞാൽ അജസ്ന, അജസ എന്നാണ് ദുർബലമാവുക, അജസന നാം ദുർബലമായി, അതാണ് അഈന. അഫ അഈന, നാം ദുർബലനായിട്ടുണ്ടോ, അശക്തനായിട്ടുണ്ടോ? ബിൽ ഖൽഖിൽ അവൽ, ആദി സൃഷ്ടിയുടെ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ. അൽ ഖൽഖുൽ അവൽ എന്നാണ് ആദി സൃഷ്ടിപ്പ്, ആദിമ സൃഷ്ടിപ്പ്. ബിൽ ഖൽഖിൽ അവൽ, ആദിമ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ അഫ അഈന, നാം ദുർബലനായിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അശക്തനായിട്ടുണ്ടോ? ആദിമ സൃഷ്ടിപ്പ് നടത്താൻ അള്ളാഹ്ക്ക് അശക്തിയും കഴിവുകേടും ഉണ്ടായിട്ടുണ്ടോന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അതവരും പറയും, മക്കാരും പറയും, പുനഃസൃഷ്ടി അവരും നിഷേധിക്കും, കളവാക്കും, മനസ്സിലല്ലേ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവര് സമ്മതിക്കുന്ന വിഷയം അവരോട് പറയാണ്, നിങ്ങൾ ആരാ സൃഷ്ടിച്ചത്, ആദ്യ തവണ ആരാ സൃഷ്ടിച്ചത്? അവരെല്ലാവരും പറയും ഒറ്റ സ്വരത്തിൽ അള്ളാഹു ആണെന്ന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കണ, അഫ അഈന ബിൽ ഖൽഖിൽ അവൽ, പ്രഥമ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ നമ്മൾ അശക്തനായിട്ടുണ്ടോ? അവരെന്താ പറയാ? ഇല്ലാന്ന് പറയും, എല്ലാവരും പറയും. ഈ നിഷേധികളൊക്കെ പറയും അള്ളയാണ് പ്രഥമമായിട്ടുള്ള സൃഷ്ടിപ്പ് നടത്തിയത്. പിന്നെന്താ കാര്യം? ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. ബൽ എന്നാൽ, ബൽ ഇവിടെ ഇബ്രാഹിമിന്റെ ബൽ, എന്നാൽ ഹും അവർ കളവാക്കുന്ന ഈ നിഷേധികൾ, ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. ഫീ ലബ്സിൻ എന്ന ആശയക്കുഴപ്പത്തിലാകുന്നു, ലബ്സ് എന്നാണ് അവിടെ ആശയക്കുഴപ്പം, ഷെക്ക്, തറദ്ദുദ്. ഫീ ലബ്സിൻ സംശയത്തിലും ആശയക്കുഴപ്പത്തിലുമാകുന്നു. ഏതിന്റെ വിഷയത്തിൽ? മിൻ ഖൽഖിൻ ജദീദ്, പുതിയ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ. ഖൽഖുൻ ജദീദ്, ലബ്സിമ്മിൻ ഖൽഖിൻ ജദീദ്, മിൻ എന്നുള്ളത് ഫി എന്നുള്ള മാനയിൽ, ഫി ലബ്സിമ്മിൻ ഖൽഖിൻ ജദീദ്, ജദീദായ പുതിയ ഒരു സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ അവർ ആശയക്കുഴപ്പത്തിലും സംശയത്തിലുമാകുന്നു. ഇവിടെ അൽ ഖൽഖുൽ അവൽ ഉണ്ടോ, അലിഫ്ലാം വന്ന് അല്ലേ, അൽ ഖൽഖുൽ അവൽ എന്ന് പറഞ്ഞത്. ഇവിടെ ഖൽഖിൻ ജദീദ് അലിഫ്ലാം ഇല്ലാതെയാണ് വന്നത്. എന്തുകൊണ്ട് ഇവിടെ അലിഫ്ലാം വന്ന്? ഇവിടെ എന്തുകൊണ്ട് അലിഫ്ലാം ഇല്ലാതെ വന്ന്? അലിഫിലാം ഇല്ലാതെ വന്നത് ഇത് ഗൗരവപ്പെട്ട സൃഷ്ടിപ്പാണ്. ഇത് അത്ര തന്നെ ഗൗരവത്തിലുള്ള സൃഷ്ടിപ്പല്ല. കാരണം എന്താ, ഇത് ഇല്ലായ്മയിൽ നിന്ന് പടക്കലാണ്, ഇത് വിഘടിച്ചതിനെ പുനർഘടിപ്പിക്കലാണ്. മനസ്സിലായി? ഖൽഖുൽ അവലിന്റെ പ്രത്യേകത എന്താണ്? പ്രഥമ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത അത് ഇല്ലായ്മയിൽ നിന്ന് പടക്കലാണ്. അതുകൊണ്ട് തന്നെ ആ സൃഷ്ടിപ്പ് വളരെ ഗൗരവപ്പെട്ടതാണ്, പ്രാധാന്യമുള്ളതാണ്. അതേസമയം വിഘടിച്ചതിനെ പുനർഘടിപ്പിക്കുക എന്നുള്ളത് അത് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഖൽഖുൻ ജദീദ്, അന്ത്യനാളിൽ വിഘടിച്ച മനുഷ്യ ശരീരത്തെ പുനർഘടിപ്പിക്കുക എന്നുള്ളത് അത് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അലിഫ്ലാം ഇല്ലാതെ പറഞ്ഞു. കാരണം അത് അത്ര പ്രയാസമല്ല എന്നുള്ളത് ദ്യോതിപ്പിക്കാനാണ് അവിടെ അലിഫ്ലാമി കളഞ്ഞത്. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് അറിയിക്കാനാണ് അവിടെ അലിഫ്ലാമോട് കൂടി മാരിഫയാക്കിയിട്ട് പറഞ്ഞത്. ഇതിന് നക്കീറായെന്നും ഇതിനെ മാരിഫ എന്നും പറയാം. എന്തുകൊണ്ട് ഇതിനെ മാരിഫയാക്കി, എന്തുകൊണ്ട് ഇതിനെ നക്കീറയാക്കി? ഇത് ഇതിനെ അപേക്ഷിച്ച് ഇതെന്താണ് അത്ര ഗൗരവത്തിൽ ഉള്ള അതല്ല എന്നുള്ളത് അറിയിക്കാണ്. തൈബ്, അള്ളാഹു അവരോട് ചോദിക്കണം, അഫ അഈന ബിൽ ഖൽഖിൽ അവൽ, പ്രഥമ സൃഷ്ടിപ്പിൽ ആ സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ നമ്മൾ അശക്തനായിട്ടുണ്ടോ, സൃഷ്ടിക്കാൻ കഴിയാത്തവനായിട്ടുണ്ടോ? എല്ലാവരും പറയില്ല എന്ന്. പിന്നെന്തേ ഈ പുനർഘടിപ്പിക്കുന്നതിനെ അവർ കളവാക്കുന്നത്? അള്ളാഹു പറയാണ്, ബൽ ഹും ഫീ ലബ്സിം മിൻ ഖൽഖിൻ ജദീദ്, പുതിയ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ അവർ സംശയത്തിലും അതേപോലെ തന്നെ ആശയക്കുഴപ്പത്തിലുമാകുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അഫ അഈന ബിൽ ഖൽഖിൽ അവ്വൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, പിന്നെ ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എവിടെ പറഞ്ഞത്? സൂറത്തു യാസീന്റെ അവസാനത്തിൽ. പിന്നെ ആയത്തിന്റെ തുടക്കം എങ്ങനെ? ഖുൽ യുഹീ, അതിന്റെ തുടക്കം പിന്നെ ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അതിന്റെ തൊട്ടു മുമ്പത്തെ ആയത്ത് وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قال പിന്നെ ബഹുദൈവിശ്വാസി ചോദിക്കുകയാണ്, മൈ യുഹീൽ ഇമാമ വഹിയ റമീം, എല്ലുകൾ ജീർണിച്ചതിന് ശേഷം നുരുമ്പി വെണ്ണീർ പോലെ ആയതിനു ശേഷം ആരാണ് അതിനെ ജീവിപ്പിക്കുക എന്ന് അവൻ ചോദിക്കുന്നു, ബഹുദൈവിശ്വാസി ചോദിക്കുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു കൊടുക്കുന്ന മറുപടി, കുൽ പറയുക, യുഹീഹ ആ എല്ലുകളെ പുനർഘടിപ്പിച്ച് അതിനെ ജീവിപ്പിക്കും, അല്ലദി അൻശഅഹ അവ്വല മറ, ആദ്യ തവണ ആരാണോ അതിനെ പടച്ചത് അവൻ തന്നെ. അപ്പൊ ആദ്യ തവണ ആരാണോ ഇതിനെ പടച്ചത് ആ അള്ളാഹു അതിനെ പുനർഘടിപ്പിക്കും എന്ന് മറുപടി കൊടുക്കുകയാണ്. അപ്പൊ അവിടെ ആദ്യ തവണത്തെ സൃഷ്ടിപ്പ് അത് തെളിവായിട്ട് മതി. എന്തിന്? പുനർജന്മത്തിനും അതേപോലെ തന്നെ പുനർഘടിപ്പിക്കുന്നതിനും. തൈ ولقد خلقنا الانسان ونعلم ما توسوس به نفسه ونحن اقرب اليه من حبل الوريد ولقد خلقنا الانسان واو استئناف للواو എന്നൊരു പുതിയ ആശയം തുടങ്ങുന്നു എന്നത് അറിയിക്കാനാണ് വാവ്. لقد خلقنا, തീർച്ചയായും നാം സൃഷ്ടിച്ചു. ലാം ഖസമിന്റെ ലാമാണ്, ലാമു തൗതിയലിൽ ഖസം. വല്ലാഹി ലഖദ എന്നുള്ള അർത്ഥത്തിൽ. ولقد, തീർച്ചയായും, خلقنا, നാം സൃഷ്ടിച്ചു, അൽ ഇൻസാൻ, മനുഷ്യനെ. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യനെന്നാണ് അവിടെ മനുഷ്യകുലം, മനുഷ്യവർഗം. ഖദ് എന്നുള്ളത് ഖലഖ എന്നുള്ള മാബിയായ ഭൂതകാല ക്രിയന്റെ മുമ്പിൽ ഖദ് വന്നാൽ തീർച്ചയായും എന്നുള്ള അർത്ഥമാണ്. ലാമും അതേപോലെ തീർച്ചയായും എന്നുള്ള അർത്ഥത്തിനാണ്, കാരണം അതിന് മുമ്പൊരു ഖസം പൊളിഞ്ഞു കിടപ്പുണ്ട്. വല്ലാഹി ലഖദ് ഖലഖ്ന എന്നുള്ള അർത്ഥമാണ്, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു അല്ലെ ഇൻസാൻ, മനുഷ്യകുലത്തെ. വനഅലമു, വനഅലമു എന്നാണ് ആ വാചിഫിന്റെത്. നഅലമു, നാം അറിയുന്നു. വനഅലമു, നാം അറിയുകയും ചെയ്യുന്നു. അവിടെ വാവ് വന്നതുകൊണ്ട് വലഖദ് നഅലമു എന്നുള്ള അർത്ഥത്തിൽ, തീർച്ചയായും നാം അറിയുകയും ചെയ്യുന്നു. എന്തറിയുന്നു? മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മാ തുവസ്വിസു ബിഹി, അവനോട് രഹസ്യ ഭാഷണം നടത്തുന്നത്, മന്ത്രിക്കുന്നത്. മാ തുവസ്വിസു, വസ്വസ എന്ന് പറഞ്ഞാല് പിന്നെ വസ്വാസ് എന്ന് പറഞ്ഞാൽ സൗത്തുൽ ഖഫി, ഗോപ്യമായ ശബ്ദത്തിനാ പറയാം. വസ്വാസ്. അപ്പോ വസ്വസ യുവസ്വിസ് എന്ന് പറഞ്ഞാല് പതിഞ്ഞ സ്വരത്തിലുള്ള സംസാരം. മാ മോസുല മാ തുവസ്വിസു ബിഹി, അവനോട് രഹസ്യഭാഷണം നടത്തുന്നത് ആര്? നഫ്സുഹു, അവന്റെ മനസ്സ്. മനുഷ്യനോട് മനുഷ്യ മനസ്സ് മന്ത്രിക്കുന്നത്. വനഅലമു, തീർച്ചയായും നാം അറിയുകയും ചെയ്യുന്നു. മനസ്സ് മന്ത്രിക്കുന്നത് അള്ളാഹു അറിയുന്നു, അതാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യകുലത്തെ നാം പഠിച്ചിരിക്കുന്നു, അള്ളാഹു സുബ്ഹാന തആല പറയണം. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യനോട് അവന്റെ നഫ്സ് മനസ്സ് എന്താണോ മന്ത്രിക്കുന്നത് അതും നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വനഹ്നു വാവ് ഹാലിന്റെ, നഹ്നു നാം, അഖ്റബു ഇലൈഹി മനുഷ്യനിലേക്ക് ഏറെ അടുത്തവനാണ്. വനഹ്നു അഖ്റബു ഇലൈഹി, നാം മനുഷ്യനോട് ഏറെ അടുത്ത നിലയിലാകുന്നു, അതാണ് വാവുൽ ഹാൽ, ആ അവസ്ഥയിലാണ്. ഏതിനേക്കാൾ? മിൻ ഹബ്ലിൽ വരീദ്. ഹബ്ലുൽ വരീദ്, ഹബ്ലുൽ വരീദ് എന്ന് പറഞ്ഞാല് മത്തീൻ, ഖണ്ഡനാടി അല്ലേ, ഖണ്ഡനാടി, രക്തക്കുഴൽ. ഹബ്ലുൽ വരീദ്, ഹബ്ലുൽ വരീദ് എന്ന് പറഞ്ഞെങ്കിൽ അതിനാണ് വത്തീൻ എന്ന് പറയാം, വത്തീൻ, ഖണ്ഡനാടി. വനഹ്നു അഖ്റബു ഇലൈഹി, നാം മനുഷ്യനിലേക്ക് ഏറെ അടുത്തവനാകുന്നു. മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ഖണ്ഡനാടിയേക്കാൾ. ഖണ്ഡനാടി എവിടെയുണ്ട്? കഴുത്തിലല്ലേ, കഴുത്തിലാണുള്ളത്. ആ നാടി മുറിഞ്ഞ മനുഷ്യൻ മരിച്ചു പോവും, വടിയാവും. അപ്പോ ആ ഹബ്ലിൽ വരീദിനേക്കാൾ മനുഷ്യനോട് നാം ഏറെ അടുത്ത അവസ്ഥയിലാകുന്നു, അടുത്തവനാകുന്നു. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാന തആല ഏറെ അടുത്തവനാകുന്നത്? അതാണ് ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്. ഇദ് യതലഖൽ മുതലഖിയാനി, സ്വീകരിക്കുന്ന രണ്ടു പേർ സ്വീകരിക്കുമ്പോൾ, ഇത് എന്ന് പറഞ്ഞാൽ ഇതാണ് വഖ്ത്, സമയം. യത്തലക്ക എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു, അഹദ. മുത്തലക്കിയ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന രണ്ട് പേർ. ഇത് യത്തലക്കൽ മുത്തലക്കിയാനി, സ്വീകരിക്കുന്ന രണ്ട് പേർ സ്വീകരിക്കുന്ന അവസരത്തിൽ, സമയത്തിൽ. അനിൽ യമീൻ, യമീൻ എന്ന വലത് ഭാഗം, ഷിമാൽ ഇടതുഭാഗം. അനിൽ യമീൻ, വലതു ഭാഗത്തു നിന്നും. വാനി ഷിമാൽ, ഇടത് ഭാഗത്തു നിന്നും. അപ്പോ മനുഷ്യന്റെ വലതുഭാഗത്തും ഇടത് ഭാഗത്തും സ്വീകരിക്കുന്ന രണ്ടു പേരുണ്ട്. അവർ സ്വീകരിക്കുന്ന വേളയിൽ, നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ ഖണ്ഡനാടിയേക്കാൾ മനുഷ്യനോട് അടുത്തവനാകുന്നു നാം എന്ന് അല്ലാഹു സുബ്ഹാന തആല പറയാണ് ഇവിടെ. യതലക്കൽ മുതലഖിയാനി, സ്വീകരിക്കുന്ന രണ്ടു പേർ എന്ന് പറഞ്ഞാൽ ആരാണ് അതുകൊണ്ട് ഉദ്ദേശം? അതുകൊണ്ട് ഉദ്ദേശം മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് സ്വീകരിക്കുന്ന രണ്ട് മലക്കുകളാണ്. മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട്, ദുഷിച്ച കർമ്മങ്ങൾ സ്വീകരിക്കുന്നവരുമുണ്ട്. അത് രണ്ടും മലക്കുകളാണ്. ഒരു മലക്ക് മനുഷ്യന്റെ വലതു ഭാഗത്താണ്, മറ്റു മലക്ക് മനുഷ്യന്റെ ഇടതു ഭാഗത്താണ്. ഖഈദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖഈദ് എന്ന് പറഞ്ഞാൽ അവര് പിന്നെ മനുഷ്യനോടൊത്ത് ഇരിക്കുന്നവരാണ്. മുജാലിസ്, മുജാലിസ്, മുഖാഴിദ് അല്ലെങ്കിൽ മുജാലിസ്, അല്ലെങ്കിൽ മുലാസിം, മുലാസിം എന്ന് പറഞ്ഞാൽ മനുഷ്യനോടൊപ്പാണ് അവരെപ്പോഴും എന്നുള്ള അർത്ഥത്തിലാണ് ആ പ്രയോഗം. ഇവിടെ ഖഈദ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഖഈദ് പ്രയോഗിക്കും, ഖഈദ് എന്ന അർത്ഥത്തിൽ. പക്ഷെ ഇവിടെ മുജാലിസ് മുലാസിം എന്നൊക്കെ ഉദ്ദേശാർത്ഥാണ്. അതായത് മനുഷ്യന് വേർവിട്ട് പോണില്ല. പിന്നെയോ രണ്ട് മലക്കുകൾ സദാ മനുഷ്യനോടൊപ്പാണ്, ഒന്ന് വലതു ഭാഗത്തും മറ്റൊന്ന് ഇടതു ഭാഗത്തും. അത് പിന്നെ ഒരു ഗൗരവപ്പെട്ട വിഷയമാണത്. ഇത് യതലക്കൽ മുതലക്കിയാനി, രണ്ട് മലക്കുകൾ സ്വീകരിക്കുന്ന അവസരത്തിൽ. അനിൽ യമീനി വാനി ഷിമാലി ഖഈദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഖഈദുൻ അനിൽ യമീനി വാനി ഷിമാൽ, അല്ലെങ്കിൽ അനിൽ യമീനി ഖഈദുൻ വാനി ഷിമാലി ഖഈദ്. വലതു ഭാഗത്ത് മനുഷ്യനെ വിടാതെ കൂടിക്കൊണ്ട്, ഇടതു ഭാഗത്ത് മനുഷ്യനെ വിടാതെ കൂടിക്കൊണ്ട്, മനുഷ്യനോടൊപ്പം. എന്താ സ്വീകരിക്കുന്നത് മനുഷ്യന്റെ? എന്താ സ്വീകരിക്കുന്നത് രണ്ട് മലക്കുകൾ? മനുഷ്യന്റെ കർമ്മങ്ങളാണ്, നന്മകളാണ്. എങ്കിൽ ആ നന്മകൾ ഇവൻ ചെയ്യുന്നത് നോക്കിക്കണ്ട് അത് സ്വീകരിക്കുകയാണ്. മറ്റായത്തുകളിൽ പറഞ്ഞു കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണ്. ബല വറുസുലുന്ന ലദൈഹിം യക്തുബൂൻ, നമ്മളുടെ ദൂതന്മാർ അവരുടെ പക്കൽ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്. അപ്പം ഈ മലക്കുകൾ നോക്കുന്നു കാണുന്നു എന്നിട്ടത് രേഖപ്പെടുത്തുന്നു. തെറ്റാണ് ചെയ്യുന്നതെങ്കിലോ മലക്കുകൾ നോക്കുന്നു കാണുന്നു അത് രേഖപ്പെടുത്തുന്നു. അള്ളാഹൊന്നും ആലോചിച്ച് നോക്കാൻ, നിങ്ങൾ രണ്ട് മലക്കുകൾ നമ്മളോടൊപ്പം സദാ, നമ്മൾ ചെയ്യുന്ന നന്മയാണ് എങ്കിൽ അത് ആ മലക്കുകൾ കാണുകയാണ്, എന്നിട്ട് ആ മലക്കൾ അതെന്ത് ചെയ്യണം, നമുക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുകയും രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന വെളിപ്പുകളും തെറ്റുകളുമാണ് എങ്കിൽ നമ്മളോടൊത്ത് മലക്കുകളാണ്, ആ മലക്കുകൾ അത് നമുക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് കാണുകയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മളൊരു സൈറ്റ് അത് നോക്കുകയാണ് എങ്കിൽ നമ്മളോടൊപ്പം മലക്ക് അത് കാണുക, നമ്മൾ കാണുന്നത് മലക്ക് കാണുകയാണ്. നമ്മൾ തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ തെറ്റിന് മലക്ക് നമ്മളുടെ സമക്ഷം സാക്ഷിയാണ്. എങ്ങനെ സാക്ഷി? അതാണ് കഴീദ് എന്ന് പ്രയോഗിച്ചാൽ അതാണ്. കഴീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിടാതൊപ്പാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റ് കണ്ട് അത് നമ്മളുടെ കർമ്മരേഖയിൽ എഴുതുകയാണ്. മനസ്സിലായി? അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, ഈ മലക്കൾ ഇത് കാണുന്നു, മലക്കൾ അത് രേഖപ്പെടുത്തുന്നു. മലക്കൾ മാത്രമല്ല, പിന്നെയോ അതിലേറെ എന്താ, എന്താ ഇതിലേറെയുള്ള വിഷയം എന്താ? മലക്കുകൾ ഇത് രേഖപ്പെടുത്തുമ്പോ അള്ളാഹു എവിടെയാണ്? വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ട നാടിയേക്കാൾ നമ്മളേക്കടുത്ത് അടുത്ത് ആരുമുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ട്. അള്ളാഹിന്റെ അറിവുണ്ട്, അള്ളാഹുവിന്റെ കഴിവുണ്ട്, നമ്മളോടൊപ്പമാണ്. അപ്പൊ അതാണ് പറയുന്നത്, വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ കണ്ട നാടിയേക്കാൾ നാം മനുഷ്യനിലേക്ക് ഏറെ അടുത്ത് ആകുന്നു. എപ്പോ? ഇദ് യതലഖൽ മുതലഖിയാനി, രണ്ട് മലക്കുകൾ സ്വീകരിക്കുമ്പോൾ, അനിൽ യമീനി വാനി ശിമാലി ഖഈദ്, മനുഷ്യന്റെ ഇടതും വലതും മനുഷ്യനോടൊപ്പം വിടാതെ ഒപ്പം ഇരുന്ന് മനുഷ്യന്മാരുടേത് സ്വീകരിക്കുന്ന വേളയിൽ. അപ്പൊ അള്ളാഹു ഉണ്ട്, അള്ളാഹിന്റെ സാക്ഷ്യം തന്നെ മതി, അള്ളാഹുവിന്റെ അറിവ് തന്നെ മതി. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ നീതിയുടെ തേട്ടത്താൽ ഇതൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ നന്മയും എഴുതും തിന്മയും. നമ്മൾ പറഞ്ഞ ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്, വലത് ഭാഗത്തും ഇടത് ഭാഗത്തും സ്ഥിരം ഇരിക്കുന്നവരായി, സ്ഥിരം ഇരിക്കുന്നവർ അങ്ങനെ പറയാം. കാരണം ഖഈദ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു മനുഷ്യരോടൊപ്പം സദാ ഉണ്ടാവുന്നതാണ്, ഇരിക്കുന്നവരായി, സ്ഥിരം ഇരിക്കുന്നവരായി. സ്വീകരിക്കുന്ന മനുഷ്യകർമ്മങ്ങളെ സ്വീകരിക്കുന്ന രണ്ട് മലക്കുകൾ, ഇത് എത്തലക്ക, അവർ സ്വീകരിക്കുന്ന അവസരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, മനുഷ്യന്റെ ജീവനാടിയേക്കാൾ മനുഷ്യനോട് ഏറ്റവും അടുത്തവരാകുന്നു നാം. അള്ളാഹു അടുത്തവനാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ അതാത്ത് കൊണ്ട് അവന് അവന്റെ അർശന മീതയാണ്. അള്ളാഹു നമ്മളോടൊപ്പം പടപ്പുകളോടൊപ്പം ഈ ദുനിയാവിൽ സദാ, പിന്നെ ഈശാവാസം ഇതം സർവം എന്ന് പറഞ്ഞതുപോലെ ഇവിടെയല്ല. അള്ളാഹു അവന്റെ ദാത്തുകൊണ്ട് അവന്റെ മൈത സിംഹാസനത്തിന് മീതെയാണ്. പക്ഷെ അള്ളാഹു അവന്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും അവനെന്താണ്? നമ്മളോട് ഏറ്റവും അടുത്തവനാണ്. നമ്മുടെ അൽ വതീൻ, കണ്ട നാടിയേക്കാൾ, ഹബിലുൽ വരീദ്, അതിനേക്കാൾ അടുത്തവനാണ്. പക്ഷെ നമ്മളോടൊപ്പം ആരുണ്ട്? നമ്മളോടൊപ്പം സദാ രണ്ട് മലക്കുകൾ നമ്മളുടെ വലതു ഭാഗത്തും നമ്മളുടെ ഇടതു ഭാഗത്തും ഉണ്ട്. അവർ നമ്മളുടെ കർമ്മങ്ങൾക്ക് സാക്ഷികളാണ്. അവർ എഴുതിക്കൊണ്ടിരിക്കുന്നു, അവർ പകർത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന കുന്ന നസ്തൻസിഹ്, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ഇന്ന കുന്ന നസ്തൻസിഹ്, നാം നസ്ഖ് ചെയ്യുന്നു എന്നാണ്, കോപ്പി ചെയ്യ. അപ്പൊ അതിന് അള്ളാഹു സുബ്ഹാനഹു വതാല മാന്യന്മാരായ മലക്കൾ, അവർ കൂട്ടാതെ കുറക്കാതെ മാന്യന്മാരായ മലക്കുകൾ, രണ്ട് മലക്കുകൾ അവർ നമ്മളോടൊപ്പുണ്ട്. ഏതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാലാണ്? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിദു, മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല. മാ യൽഫിദു, മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല. മനാഫിയ, മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല. മിൻ ഖൗലിൻ, മിൻ ഖൗലിൻ, ഒരു വാക്കും. മാ യൽഫിദു മിൻ ഖൗലിൻ, ഒരു വാക്കും മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല. ഇല്ലാ ലദൈഹി, അവന്റെ അടുക്കലില്ലാതെ. ഇല്ല ലദൈഹി, ലദൈഹി എന്നാണ് അവന്റെ അടുക്കൽ. ഇന്ദഹു, ലദൈഹി അവന്റെ അടുക്കൽ. ഇല്ല, ഇല്ലാതെ. ആര്? റഖീബുൻ അതീദ്, റഖീബ് നിരീക്ഷകൻ, അതീദ് സന്നദ്ധൻ, സദാ സന്നദ്ധൻ, സദാ സന്നദ്ധനും നിരീക്ഷകനുമായ മലക്കുകൾ അവന്റെ അടുക്കൽ ഇല്ലാതെ. ഇവിടെ മായൽഫിദു മിൻ ഖൗലിൻ, മായൽഫിദു മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല, മിൻ ഖൗലിൻ ഇവിടെ മായൽഫിദു ഖൗലൻ ഒരു വാക്ക് ഉച്ചരിക്കുന്നില്ല എന്ന് അങ്ങനെ പറയുന്നതിന് പകരം മായൽഫിദു മിൻ ഖൗലിൻ മിന്ന് കൊണ്ടുവന്നു. മിന്നിവിടെ സായിദത്താണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഒരു വാക്കും എന്നുള്ള അർത്ഥത്തിലാണ്. വലുതാകട്ടെ ചെറുതാകട്ടെ പതുക്കെയാകട്ടെ ഉറക്കെയാകട്ടെ ഗൗരവത്തിലാകട്ടെ നിസ്സാരമാക്കിയാകട്ടെ ഏതൊരു കൗലും അതാണ്. മായ അൽഫിദു മിൻ ഖൗലിൻ യാതൊരു വാക്കുമില്ല, അത് സത്യമാകട്ടെ അസത്യമാകട്ടെ നീതിയുക്തമാകട്ടെ അല്ലെങ്കിൽ അനീതി നിറഞ്ഞതാകട്ടെ ഏതൊരു വാക്കുമില്ല അതാണ്. മായ അൽഫിദു മിൻ ഖൗലിൻ ഒരു വാക്കുമില്ല, മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല. ഇല്ലാ ലദൈഹി മനുഷ്യന്റെ പക്കൽ ഇല്ലാതെ അടുക്കൽ ഇല്ലാതെ ആരില്ലാതെ റഖീബുൻ അതീദുൻ നിരീക്ഷകനായ മലക്ക്. അതീദ് സദാ സന്നദ്ധനായ മലക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നിരീക്ഷിക്കുകയാണ്, സൂക്ഷ്മം നോക്കുകയാണ്, എന്താണ് അവൻ ചെയ്യണത്, ഒന്നും വിട്ടുപോകില്ല. അതേപോലെ തന്നെ അതീതാണ്, സദാ സന്നദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യൻ ഉച്ചരിക്കുമ്പോൾ അത് എഴുതുവാൻ രേഖപ്പെടുത്തുവാൻ തയ്യാറായിട്ട് അശ്രദ്ധല്ല, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലുമായിട്ട് ബിസിയാകുന്ന പ്രശ്നമല്ല. അതീതാണ്, റഖീബാണ്. ആ മലക്കുകളെ കുറിച്ചാണ് ഈ പ്രതിപാദ്യം. ആ മല ഈ എഴുതുന്ന മലക്കുകളുടെ സിഫത്താണ് ഈ പറഞ്ഞത്. റഖീബാണ്, നിരീക്ഷണത്തിലാണ്, അതേപോലെ തന്നെ അതീതാണ്. അതീത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഹാദിർ, സന്നദ്ധനാണ്. അതേപോലെ തന്നെ പിന്നെ ശക്തനാണ്, സന്നദ്ധനാണ്. എഴുതാൻ ശക്തനും സന്നദ്ധനുമായി സൂക്ഷ്മ നിരീക്ഷകനായിട്ട് മനുഷ്യന്റെ അടുക്കൽ മലക്കുകളില്ലാതെ എന്നാണ്. ഇവിടെ ഒരു വിഷയം, സന്നദ്ധനായ നിരീക്ഷകനായ മലക്കുകളിൽ സന്നദ്ധരായ നിരീക്ഷകരായ മലക്കുകൾ ഓരോ മലക്കുകൾക്കുള്ള വിശേഷണവുമാണ് ഇത് എന്നാ പറയുന്നത്. റഖീബ് എന്ന് പറഞ്ഞാൽ അതേപോലെ അതീദ് എന്ന് പറഞ്ഞാൽ ഓരോ മലക്കുകൾക്കുമുള്ള പിന്നെ വിശേഷണങ്ങളാണിത്. ഈ ഇടതും വലതും ഇരിക്കുന്ന അവരുടെ രേഖയാണ് നമുക്ക് എന്ത് ചെയ്യണത്, അന്ത്യനാളിൽ നൽകണത്, മനസ്സിലായി? അള്ളാഹു സുബ്ഹാന തആല ഈ മലക്കുകൾ രേഖപ്പെടുത്തിയതെന്തോ ആ രേഖപ്പെടുത്തിയ രേഖ അന്ത്യനാളിൽ വിചാരണയുടെ കോടതിയിൽ നമ്മളെ ഏൽപ്പിച്ചു അള്ളാഹു പറയാണ് നാം അന്ത്യനാളിൽ മനുഷ്യന് നുഖ്രിജ് ലഹു കിതാബൻ ഒരു രേഖ എടുത്തു കൊടുക്കും. യൽഖാഹു മൻഷൂറ അത് നിവർത്തപ്പെട്ടതായിട്ട് മനുഷ്യനെ കണ്ടെത്താം. എന്നിട്ട് ഇഖ്റാ കിതാബക്, നിന്റെ രേഖയാണിത്, അത് നീ വായിക്കുക. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ വിചാരണ നടത്താൻ നീ തന്നെ മതി. ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പറയാൻ പറ്റും നിന്റെ അവസ്ഥ എന്ത് എന്നുള്ളത്. വിചാരണ നടത്തിയിട്ട് നിനക്ക് തന്നെ മാർക്കിടാൻ പറ്റും എന്നർത്ഥം. ആ രേഖ അത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ പറയുന്നതാണ് മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ല അഹ്സാഹ, ഈ കിതാബിന് എന്ത് പറ്റി, ഈ രേഖക്ക് ഇതിൽ ചെറുതും വലുതും ഒന്നും വിട്ടയച്ചിട്ടില്ല, എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് അന്നീ മലക്കുകൾ അവിധം ചെയ്തിട്ടുണ്ട്, ചെറുതായാലും വലുതായാലും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് തഫ്സീറുകളിൽ ഇവിടെ ഒരു വിഷയം പറഞ്ഞത്. മായ അൽഫിദു മിൻ ഖൗലിൻ ഒരു വാക്കും വിട്ടേക്കൂല, അതിനെ റഖീബും അതീദുമായ മലക്കുകൾ രേഖപ്പെടുത്താതെ എന്നാണ്. പക്ഷെ മനുഷ്യന്മാരുടെ കർമ്മങ്ങളിൽ വാക്കുകളിൽ ജായിസായ വാക്കുകൾ ഉണ്ടാവും, പ്രതിഫലം അർഹിക്കുന്നതാണ് രേഖപ്പെടുത്തുക. പക്ഷെ പ്രതിഫലം ഇല്ലാത്ത വാക്കുകൾ ഉണ്ടാവും. എങ്ങനെ പറയുക, ജായിസായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ജസാ എന്ന പ്രതിഫലമാണ്. പ്രതിഫലം എന്താകാം? പ്രതിഫലം ഖൈറാകാം, പ്രതിഫലം ഷെറാകാം. ഇത് സവാബ് കൂലി, ഇതാ ഇഖാബ് ശിക്ഷ അല്ലെ. പ്രതിഫലം ഒന്നുകിൽ നന്മയാകും, കൂലിയാകും, അല്ലെങ്കിൽ തിന്മ ശിക്ഷയാകും. ഇത് രണ്ടും അർഹിക്കാത്ത വാക്കുകൾ ഉണ്ടാവുമല്ലോ, അതാണ് ജായിസായത്. ശിക്ഷ ഇല്ലാത്ത എന്നാ കൂലിയില്ലാത്ത വാക്കുകൾ മനുഷ്യന്മാർ സംസാരിക്കൂല, അങ്ങനത്തെ പറയില്ലേ, അതിനൊരു കൂലിയില്ല എന്നാ ശിക്ഷയില്ല, അതാണ് ജായിസായ പ്രവൃത്തികൾ. ജായിസായ പ്രവൃത്തികളുണ്ട്. ഈ അഹ്കാമു ശറഈ ഉണ്ടല്ലോ, മദ ഹുക്കുമുകൾ, അതിൽ വാജിബ്, മന്ദൂബ്, മക്രൂഹ്, ഹറാം, അതേപോലെ മുബാഹ്, ജായിസ്. ഈ മുബാഹിന്റെ പ്രത്യേകത എന്താ? മുബാഹ് എന്ന് പറഞ്ഞാൽ ഇതിന് കൂലിയില്ല, കുറ്റമല്ല. അങ്ങനത്തെ വാക്കുകൾ മനുഷ്യന്മാർ പറയും. പിന്നെ അനുവദനീയമായിട്ടുള്ളതായ, എന്നാൽ അതിന് കൂലിയില്ല, കുറ്റമല്ല, അങ്ങനത്തെ വാക്കുകൾ. അത് ഈ മലക്കൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അത് മലക്കൾ രേഖപ്പെടുത്തുക. ചിലര് പറഞ്ഞ് മലക്കൾ അത് രേഖപ്പെടുത്തൂല, കാരണം അത് രേഖപ്പെടുത്തിയിട്ട് കാര്യമല്ല. കാരണം എന്താ? അതിനനുസരിച്ച് അന്ത്യനാളിലൊരു വിചാരണയല്ല. വിചാരണ ഏത് വിഷയത്തിലാണ്? ഒന്നുകിൽ കൂലി കൊടുക്കേണ്ട വിഷയത്തിലാണ്, അല്ലെങ്കിൽ കുറ്റം ശിക്ഷ കൊടുക്കേണ്ട വിഷയത്തിലാണ് വിചാരണ. ഇതിന് കൂലിയില്ല, കുറ്റമല്ല, അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും മലക്കൾ രേഖപ്പെടുത്തൂല എന്ന് മുഫസ്സിരീങ്ങളുടെ ഒരു വിഭാഗം പറഞ്ഞ്. വേറെ വിഭാഗം പറഞ്ഞില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് മാ അൽഫിളു മിൻ ഖൗലി എന്നാണ്, ഒരു വാക്കുമില്ല എന്ന്. അതുകൊണ്ട് കൂലി അർഹിക്കുന്നതാണെങ്കിലും കുറ്റം അർഹിക്കുന്നതാണെങ്കിലും രണ്ടും അർഹിക്കാത്തതാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? മലക്കൾ രേഖപ്പെടുത്തും. പക്ഷെ അന്ത്യനാളിൽ ഏതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല എടുക്കുക? അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല മലക്കൾ രേഖപ്പെടുത്തിയതിൽ എടുക്കല് സവാബ്, ജസാ, പ്രതിഫലം അർഹിക്കുന്നത് മനുഷ്യൻ എന്ത് ചെയ്തോ എന്ത് പറഞ്ഞോ അതാണ്. അയിലിഷ്കാലൊന്നുമില്ല. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മായിക്കുന്നു, താൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആയത്ത് അറിയിക്കുന്നത് അതാണ്. മലക്കുകളെല്ലാം രേഖപ്പെടുത്തും, മനുഷ്യന്റെ എല്ലാം രേഖപ്പെടുത്തും. അതിൽ പ്രതിഫലം അർഹിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല അന്ത്യനാളിൽ മുഖവിലക്കെടുക്കും. പ്രതിഫലം അർഹിക്കാത്തതാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്യും? അതിനെ ഒഴിവാക്കും. അപ്പോ പിന്നെ എല്ലാ കാര്യങ്ങളും, അത് ജായിസായ പ്രവൃത്തികളാണെങ്കിൽ, വാക്കുകളാണെങ്കിൽ പോലും ഈ മലക്കൾ വിട്ടേക്കാതെ അത് എഴുതും എന്നാണ് ഇവിടെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കതിൽ മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ പ്രവൃത്തികൾ, അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ഈ സ്വഭാവമുള്ള റഖീബായ, അതീതായ, അതേപോലെ യമീനിലും ഷിമാലിലും ഖഴീദായ മലക്കുകൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് ശരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ഈ മലക്കുകളത് അറിയുന്നു. അതേപോലെ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ല, പിന്നെയോ നമ്മളിനി എത്ര പുതപ്പൊട്ട് മൂടി ചെയ്താലും നമ്മളോടൊപ്പം ആ പുതപ്പിനുള്ളിൽ രണ്ട് മലക്കുകൾ നമ്മുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ട് കാണുന്നവരായി, അറിയുന്നവരായി, രേഖപ്പെടുത്തുന്നവരായിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥം. ഇല്ലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ട് ജനസഞ്ചയങ്ങൾ സമ്മേളിക്കുന്നിടത്ത് ഈ സൂറത്ത് ആവർത്തിച്ചോതിയിരുന്നു? ജുമുഅയിൽ, പെരുന്നാളിൽ, അതേപോലെ തന്നെ മിമ്പറിൽ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഓതാണ് പിന്നെ ഓതുന്നത്. എന്തിനാണ് ഈ സൂറത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അത്ര ഗൗരവപ്പെട്ടതാണ് അല്ലെ? ഈ വിഷയങ്ങൾ യഥാവിധം ഉൾക്കൊണ്ടെങ്കിൽ ആ മനുഷ്യനാണ് സ്ട്രൈറ്റ് വേയിൽ പോവുക, നേരെ പോവുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിനെ പ്രാധാന്യപൂർവ്വം സഹാബത്തിനെ കേൾപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. തയ്യിബ്, മാ അൽഫിളു മിൻ ഖൗലി ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ദുആ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ജവാബ് കിട്ടാനല്ലേ, ജവാബ് ലഭിക്കാനുള്ള ദുആ, അത് ആരെ കേൾക്കുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വതാലയെ കേൾക്കുള്ളൂ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഉത്തരം നൽകും. അതേസമയം നമ്മളൊരു പുണ്യപ്രവൃത്തിയായിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മലക്കൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മലക്കൾ കേൾക്കും. അത് മലക്കൾ അള്ളാഹു സുബ്ഹാനഹു വതാലയെ കേൾപ്പിക്കണാണ്. മനുഷ്യർ ഇപ്പൊ മനസ്സിൽ ഭാവിക്കുന്ന ഒരു സംഗതി, നമ്മളുടെ മനസ്സിൽ ഭാവിക്കുന്ന ഒരു സംഗതി മനസ്സിലുള്ളത് ആർക്കും അറിയാ? അള്ളാഹ്ക്കെ അറിയുള്ളൂ, മലക്കൾക്ക് പോലും അറിയില്ല. പക്ഷെ മലക്കൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഭാവിക്കുന്ന സംഗതിയെ മലക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ രേഖപ്പെടുത്തുന്നത്? അത് അള്ളാഹു സുബ്ഹാനഹു വതാല അറിയിച്ചിട്ട് അല്ലെ. നമ്മളാണ് ഇതിപ്പ അറിയിക്കാനൊരു ടൈം, പിന്നെ മലക്കൾക്ക് തിരിച്ചറിയിക്കാനൊരു ടൈം, പിന്നെ രേഖപ്പെടുത്തുന്ന ടൈം. അങ്ങനെ കാണുക നമ്മൾ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായി, അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യം ചെയ്യുമ്പോൾ ഇന്ന മാമ്രു ഇത് ആരാധിച്ചനായി അപ്പുല്ലഹു കുൻ ഫയകുൻ. അപ്പൊ മലക്കൾക്ക് അറിയാൻ കഴിയില്ല, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല അറിയിച്ചാലാണ് മലക്കളത് അറിയുക. അതിന് ടൈമിന്റെ ആവശ്യമൊന്നുമില്ല. ദുആ കേൾക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതാല മാത്രം. അത് കേട്ട് ഉത്തരം ചെയ്യാനുള്ള ദുആ മനസ്സിലായി. സമീഉ ദുആ അത് അള്ളാഹു സുബ്ഹാനഹു വതാലയാണ്. ആ വിശേഷണം അത് അള്ളാഹുവിനാണ്. പിന്നെ മലക്കുകൾ എങ്ങനെയാണ് അറിയുന്നത്, രേഖപ്പെടുന്നത്? മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല അറിയിച്ചിട്ടാണ്. ഖലാസ് ഇൻഷാ ഞാൻ ഇതുകൂടി ഈ ആയത്തെടുക്കണമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. സമയം അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.